ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகோபனிஷத் மூன்றாம் மந்திரம். சவனகோகவை மகாசானோ அங்கிரசம் விதிவது பசன்ன பப்ரச்ச கஸ்மின் பகவோ விஜ்ஞாதே சர்வமிதம் விஜ்ஞாதம் பவதி. விதிவது பசன்ன விதிப்பிரகாரம் சமீபிச்சு சோதிச்சு என்று பண்ணு. இதன் முன்பும் பிரம்மாவில் தொடங்கி குரு பரம்பரையை குறித்து பார்த்து பரத்வாஜன் தொடங்கியவர் அப்படி இருந்து விதிவத் என்று பறந்தார். இவட விதிவத் என்று பறந்து அது இன்னும் மனசிலக்கேண்டது. பாஷ்யகாரம் பரையின்றது அதோட நியமம் உண்டாக்கையான அதன் முன்பும் அங்கே விதிப்பிரகாரம் குருவினை சமீபிச்சிருந்து வித்ய சீகரிச்சிருந்து ഇനിയും അങ്ങനെ ആയിരിക്കണം. അസ്മദാദിഷോപി ഉപസദന വിധേരിഷ്ടത്വ നമ്മളും നമ്മളെ സംബന്ധിച്ച് ഉപസദന വിധി ഗുരുവിനെ വിധിവ ഉപസന്ന വിധിപ്രകാരം ലോകമര്യാദ അനുസരിച്ച് ശിഷ്ടാചാരമനുസരിച്ച് വേണം ഗുരുവിനെ സമീപിക്കാനും വിദ്യ സ്വീകരിക്കാനും. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി വിധിവത് ഉപസന്ന എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ വിദ്യ സ്വീകരിക്കുന്നിടത്ത് രാഗദ്വേഷങ്ങളൊന്നും പാടില്ല. വിദ്യ നൽകുന്നിടത്തും വിദ്യ സ്വീകരിക്കുന്നിടത്തും ശ്രദ്ധാഭക്തി ഉണ്ടായിരിക്കണം. ശിഷ്യന് സേവന തത്പരത ഉണ്ടായിരിക്കണം. ഗുരു നിസ്വാർത്ഥനായി നിരഹങ്കാരിയായി വിദ്യ ഉപദേശിക്കണം. ഇതെല്ലാം അതിനകത്തുണ്ട്. അസ്മദാദിഷം ഇന്ന് ഈ കാലത്ത് ഇത് അനുഷ്ഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അങ്ങനെ സവനകൻ അങ്കിരസനെ സമീപിച്ച് എന്താണ് ചോദിച്ചത്? കിമിത്യാഹ പറയുന്നു തത്ര കസ്മിന്നു ഭഗവോ വിജ്ഞാതേ നു ഇത് വിദർക്കേ ഭഗവോ ഹേ ഭഗവൻ സർവം യതിദം വിജ്ഞേയം വിജ്ഞാതം വിശേഷേണ ജ്ഞാതം അവഗതം ഭവതി ചേകസ്മിൻ ജ്ഞാതേ സർവിദ് ഭവതി ഇതി ശിഷ്ടപ്രവാദം ശ്രുതവാൻ സവനക തദ്വിശേഷം വിജ്ഞാത കാമഹ സൻ കസ്മിൻതി വിതർക്കയൻ പപ്രച്ഛ കസ്മിന്നു ഭഗവോ വിജ്ഞാതേ കസ്മിൻ വിജ്ഞാതേ സർവം വിജ്ഞാതം ഭവതി വിജ്ഞാതേ എന്ന് പറയുന്നതിൻ്റെ വിശേഷമാണ് കസ്മിൻ. കസ്മിൻ വിജ്ഞാതേ എന്ന് പറഞ്ഞാൽ കസ്മിൻ എന്ന് പറയുന്നത് സപ്തമിയാണ്. സപ്തമി എന്ന് പറയുന്നപ്പോഴും സാധാരണഗതിയിൽ ആധാരത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ കസ്മിൻ വിജ്ഞാത എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണോ? ഏതറിഞ്ഞാലോ എന്നല്ല, ഏതൊരറിവിലാണോ, അറിവ് ആധാരമാണെന്നുള്ള ഇവിടെ വരുന്നു. അതിനെക്കുറിച്ച് ഭാഷകാരൻ ചർച്ച ചെയ്യും. കസ്മിൻ എന്ന് പറയുന്ന ഒരു കിം എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ എന്തറിഞ്ഞാലാണോ എന്നുള്ള ചോദ്യം വരും. ഇവിടെ അങ്ങനെയല്ല, ഏതൊരറിവിലാണോ സർവം വിജ്ഞാതമായി തീരുന്നത് എന്നാണ് അതിൻ്റെ നേരിട്ടുള്ള അർത്ഥം. ഭാഷാപ്രയോഗത്തിനനുസരിച്ചുള്ള അർത്ഥം ഏതൊരു അറിവിലാണോ സർവവും വിജ്ഞാതമായി തീരുന്നത് എന്നാണ്. കസ്മിൻ ഭഗവ വിജ്ഞാതേ നോ കസ്മിൻ നു നു എന്ന് പറയുന്ന നിപാതം വിതർക്കത്തെ സംശയത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. നു കസ്മിൻ അത് നനു കിം ചേ അപി വാ ഇതെല്ലാം വിതർക്കത്തെ സംശയത്തെ ചോദിക്കുന്ന അവയങ്ങളാണ്. അതൊരു വാക്യത്തിന്റെ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ചോദ്യമായി മാറും. ചോദ്യം എന്ന് പറയുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് സംശയം വരും. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഇത് വിതർക്കേ ഭഗവോ ഹേ ഭഗവൻ ഏതൊരറിവിലാണോ സർവം യഥിതം വിജ്ഞേയം. ഇവിടെ എന്താണോ വിജ്ഞേയമായിരിക്കുന്നത്, എന്താണ് ഇവിടെ അറിയേണ്ടതായിരിക്കുന്നത്, അത് വിജ്ഞാതം വിശേഷേണ ജ്ഞാതം അവഗതം ഭവതി. അത് വിശേഷിച്ച് ജ്ഞാതമായി തീരുന്നത് വിജ്ഞാതം എന്ന് വെച്ചാൽ സ്വാനുഭവത്തിൽ വരുന്നത്. ഏതൊരറിവിലാണോ അറിയേണ്ടത് അനുഭവത്തിൽ വരുന്നത് എന്നാണ് ചോദ്യത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം. ഏതൊരറിവ് എന്നിൽ പ്രകാശിക്കുമ്പോഴാണോ ഞാൻ അറിയേണ്ടത് എന്നുവെച്ചാൽ ഇതുവരെ അറിയാതിരുന്നത് അറിഞ്ഞതായിത്തീരുന്നത് എന്ന് പറയുമ്പോൾ ഈ ചോദ്യം എന്തിനെ സംബന്ധിച്ചെന്നുള്ളത് വ്യക്തമാണ്. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തത് അറിഞ്ഞതായിത്തീരുന്നത്. അവിടെ പറയുന്ന സർവം വിദിതം വിജ്ഞേയം, അറിയേണ്ടത് സർവവും എന്ന് പറയുന്നു, അറിഞ്ഞതായിത്തീരുന്നത്. അപ്പോൾ അറിവ് സദാ അതിൻ്റെ നിറവിന് വേണ്ടി അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, സർവത്തെ അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവന് ആഗ്രഹം തോന്നുന്നു, ഇതിനെ അറിയണം, മറ്റൊന്നിനെ അറിയണം, സർവത്തിനെ അറിയണം, ഇങ്ങനെയുള്ള ആഗ്രഹം തോന്നുന്നു. പക്ഷെ ആ അന്വേഷണത്തിനും അറിയലിനും അവസാനമില്ല, അത് പൂർണ്ണമാകുന്നില്ല. ഈ അന്വേഷണവും അറിവും പൂർണ്ണമാകണമെങ്കിൽ അത് ഏതറിവിലായിരിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെ ഏതോ ഒരറിവുണ്ട്, ഒരറിവിൽ സർവ അറിവുകളും പൂർണ്ണമായി തീരുക പ്രതിബോധ വിദിതം എന്ന് പറയുന്ന അറിവ്. അതുകൊണ്ടാണ് യസ്മിൻ വിജ്ഞാതേ ഏതൊരറിവിലാണോ. അപ്പോൾ അവിടെ ഏതൊരറിവെന്ന് പറയുമ്പോൾ എന്താണ്, ഏതോ ഒന്നിനെ സംബന്ധിച്ചുള്ള അറിവെന്ന് കിട്ടുന്നു. അതാണ് നമ്മൾ പറയുന്നത് ഏതൊന്നിനെ അറിഞ്ഞാലാണോ സർവവും അറിഞ്ഞതായിത്തീരുന്നതെന്ന് സാധാരണ പറയുന്നു. അതുകൊണ്ട് അവിടെ അറിവ് ഒന്നിനെ സംബന്ധിച്ചാണെന്ന് കിട്ടുന്നു. ഒന്നിനെ അറിഞ്ഞാലേ, ഏകമായിരിക്കുന്ന ഒന്നിനെ അറിഞ്ഞാലേ സർവവും അറിഞ്ഞതായിത്തീരത്തുള്ളൂ. അതുകൊണ്ട് ആ അറിവിനെന്ന് പറയുന്നു വിശേഷജ്ഞാനം. മറ്ററിവുകളെല്ലാം സാമാന്യ ജ്ഞാനമാണ്. നമ്മൾ ഒന്നിനെ അറിഞ്ഞിട്ട് മറ്റൊന്നിനെ അറിയുന്നു, ദൃശ്യമായിരിക്കുന്നതിനേക്ക് അറിയുന്നു, അദൃശ്യമായിരിക്കുന്നതിനെ അറിയാൻ ശ്രമിക്കുന്നു, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന നമ്മൾ അറിയുന്നു, അതീന്ദ്രിയങ്ങളായ വിഷയങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു. ഈ അറിവിന് അവസാനമുണ്ട്. ഈ അറിവിലൂടെ ആർക്കും പൂർണ്ണത നേടാൻ കഴിയില്ല, സർവവും അറിഞ്ഞതായി തീരത്തില്ല. ആ സർവവും അറിയുന്നതിനാണ് സർവജ്ഞത എന്ന് പറയുന്നത്. സർവവും ഇങ്ങനെ അറിഞ്ഞാൽ അറിയാൻ കഴിയത്തില്ല. സർവത്തിനെ അറിയുന്ന സർവജ്ഞത ഒന്നിനെ അറിഞ്ഞാലേ സാധ്യമാണ്. പരമാത്മാവിനെ അറിഞ്ഞാൽ ആ സർവജ്ഞത സാധ്യമാകും. അതങ്ങനെ സാധ്യമാകുന്നു, അതിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല. അത് ഉദാഹരണത്തിലൂടെ വ്യക്തമാകും. ആ പരമാത്മാവിനെ അറിഞ്ഞാൽ അതിൽ നിന്ന് അന്യമായി ഒന്നും നിൽക്കുന്നില്ല. ആ പരമാത്മാവിന്റെ ജ്ഞാനം, ആ ഏകജ്ഞാനം, അത് അറിവിന്റെ പൂർണ്ണതയാണ്. അല്ലാതെ വിശേഷിച്ച് വസ്തുക്കളുടെ നാനാത്വത്തെ അറിയുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ അണിമാദി ഐശ്വര്യങ്ങളിലൂടെ യോഗികൾക്കും മറ്റും ഉണ്ടാകുന്ന അറിവ് അതല്ല. കാരണം ആ അറിവിനും പൂർണ്ണതയില്ല, അവിടെയും അറിഞ്ഞാലും അറിയാൻ ശേഷിക്കും. ഏത് അറിവും അണിമാദി ഐശ്വര്യങ്ങൾ കൊണ്ട് ജീവനുണ്ടാകുന്ന ഏതറിവും അത് എത്ര വലുതായാലും ശരി, കാലവും ദേശവും അതിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നു. കാലദേശങ്ങൾ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു കാലത്തിൽ സർവത്തെയും അറിഞ്ഞു എന്ന് വന്നാൽ മറ്റൊരു കാലത്തിൽ വീണ്ടും അറിയാൻ കഴിയാതിരിക്കും. ഒരു ദേശത്തിൽ സർവവിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം പ്രകാശിച്ചാൽ മറ്റൊരു ദേശത്തിൽ അത് പ്രകാശിക്കാതിരിക്കും. അപ്പോൾ ജ്ഞാനാജ്ഞാനങ്ങൾ രണ്ടും അവിടെ ഉണ്ടാകും. അപ്പോൾ വിഷയനിഷ്ഠമായ സർവജ്ഞത, അല്ലെങ്കിൽ ഈ പ്രപഞ്ച നാനാത്വത്തിലുള്ള സർവജ്ഞത, നമ്മൾ സാധാരണ പറയുന്ന അതീന്ദ്രിയ ജ്ഞാനം, പരഹൃദയ ജ്ഞാനം എന്നെല്ലാം പറയുന്ന ആ സർവജ്ഞത, അത് ഒരിക്കലും പൂർണ്ണമാകത്തില്ല. കാരണം എന്തുകൊണ്ട്? അത് ഒന്നിനെ അറിഞ്ഞിട്ടുള്ള അറിവല്ല. ഏകത്തെ അറിയുമ്പോൾ ആ ഏകത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല എന്നുള്ള അറിവല്ല. ഒരു സാധാരണ മനുഷ്യന്റെ, സാധാരണ ജീവന്റെ വളരെ പരിച്ഛിന്നമായ അറിവിനെ അപേക്ഷിച്ച് ഒരു യോഗിയുടെ അതീന്ദ്രിയ ജ്ഞാന ശ്രേഷ്ഠം തന്നെ, കാര്യത്തിൽ സംശയം. കാരണം അത് തപസ്സിന്റെ ഫലമാണ്, ഭൂത ഭവിഷ്യ ജ്ഞാനമെല്ലാം ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ പറയുന്ന ജ്ഞാനത്തിന്റെ മുമ്പിൽ അത് വെറും തുച്ഛമാണ്. എന്തുകൊണ്ട്? അവിടെ സർവജ്ഞതയില്ല, അവിടെ സർവം അറിയുന്നില്ല. സർവവും ഏകമായ പരമാത്മ വസ്തുവാണ് എന്നുള്ള ജ്ഞാനമല്ല അവിടെ, അവിടെ നാനാത്വ ജ്ഞാനമാണ്. അതാണ് ഇവിടെ ചോദിക്കുന്നത്, സമാധാനത്തിൽ വിശദീകരിക്കുന്നു അത് തന്നെ. അപ്പോൾ ഇവിടെ ഏതൊരറിവിലാണോ സർവവും അറിയപ്പെട്ടതായി തീരുന്നത് എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ്, അല്ലാതെ നമ്മൾ ധരിക്കുന്ന സർവജ്ഞതയല്ല. ആത്മജ്ഞാനവും സർവജ്ഞമാണ്. ആത്മജ്ഞാനത്തിനുണ്ടൊരു സർവജ്ഞ. എന്തുകൊണ്ട്? അതടുത്ത ഭാഷ്യകാലം വിശദീകരിക്കുന്നു. ഏകസ്മിൻ ജ്ഞാതേ സർവവിഭവതീതി ശിഷ്ടപ്രവാദം ശ്രുതവാൻ സ്വാനക. അങ്ങനെയാണോ? ഇത് കേട്ടിട്ടുണ്ട്. എന്താണ് ഏകസ്മിൻ ജ്ഞാതേ? അതാണ് കസ്മിൻ വിജ്ഞാതേ. ഒന്നിനെ അറിയുമ്പോൾ ഒരു ജ്ഞാനത്തിൽ, ഒരു ജ്ഞാനത്തിൽ എന്ത് വരുന്നു? സർവവിഭവതി സർവജ്ഞനായിത്തീരുന്നു. ഒരു ജ്ഞാനത്തിലാണോ സർവജ്ഞനായിത്തീരുന്നു? യോഗിയുടെ ഐശ്വര്യം പോലെയല്ല, അതൊരു ജ്ഞാനത്തിൽ സംഭവിക്കുന്നതല്ല, തപസ് കൊണ്ട് സംഭവിക്കുന്നു. തപസ്സിൽ ഐശ്വര്യങ്ങൾ വരുന്നു, സിദ്ധിയാണ്. ഇവിടെ അതല്ല. ഇതെന്താണ്? ഏകത്വജ്ഞാനം. ഏകസ്മിൻ ജ്ഞാതേ സർവവിഭൂതി. അപ്പോൾ സർവജ്ഞത കൊണ്ട് തൃപ്തനാകാത്ത ഒരാളും ആണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. സർവജ്ഞതയ്ക്കുള്ള ഉപായങ്ങളെല്ലാം അറിയാം. എന്താണ് അത്? തപസ്സും മറ്റുമാണ്. അതുകൊണ്ട് കാലദേശങ്ങൾക്കെല്ലാം അതീതമായ ജ്ഞാനം ഉണ്ടായാലും അത് കൊണ്ട് ആത്മലാഭം ഉണ്ടാകുന്നില്ല, ആത്മതൃപ്തി അതുകൊണ്ടുണ്ടാകുന്നില്ല. വിഷയജ്ഞാനം കൊണ്ടൊരിക്കലും അതെത്ര വലുതായാലും ശരി, അതുകൊണ്ടൊരാൾ കൃതാർത്ഥനാകത്തില്ല, കൃതകൃത്യനാകത്തില്ല. എന്തുകൊണ്ട്? ആ ജ്ഞാനം വീണ്ടും 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 ആ നാനാത്വജ്ഞാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആ ജ്ഞാനം ആ നാനാത്വജ്ഞാനത്തിന്റെ വർദ്ധനവെന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സർവത്തെയും അറിയുന്ന ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ചിത്തത്തിന് വിശ്രാന്തി ഉണ്ടാകത്തില്ല. എങ്ങനെ വിശ്രാന്തി ഉണ്ടാവും? നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇന്ദ്രിയ വിഷയമാകുന്ന ചെറിയ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചലനത്തിൽ ചിത്ത വിശ്രാന്തി ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് സഹജമായി തന്നെ സുഷുപ്തിയിലേക്ക് പോകുന്നു. അവിടെ ചിത്തവിശ്രാന്തി ഉണ്ടാകുന്നു. കാരണം ഈ ജ്ഞാനം അവസാനിക്കുന്നു. ഈ നാനാത്വജ്ഞാനം മനസ്സിനെ ക്ഷീണിപ്പിക്കും. അത് ആ ജ്ഞാനം രസകരമായി തോന്നിയാലും ശരി, ചിത്തം ക്ഷീണിക്കും. ചിത്തത്തിന് വിശ്രാന്തി ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു യോഗിയുടെ ജ്ഞാനം, ആ യോഗി സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ ജ്ഞാനം അത് ഇതിലും വലിയ ജ്ഞാനമാണ്. അതും ചിത്തത്തിന് വിശ്രാന്തി കൊടുക്കത്തില്ല. ആ സർവജ്ഞതയിൽ യോഗിക്ക് ആനന്ദിക്കാൻ കഴിയത്തില്ല. ഈ ചെറിയ ജ്ഞാനം തന്നെ ജീവനെ അസ്വസ്ഥമാക്കുന്നെങ്കിൽ വലിയ ജ്ഞാനം എന്തായിരിക്കും? അത് കൂടുതൽ അസ്വസ്ഥമാകും. അപ്പോൾ പിന്നെ യോഗിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ ചിത്തവൃത്തികളെ നിരോധിച്ച് സമാധിയിൽ പോകേണ്ടി വരും. അതാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. ഒരു യോഗി യോഗാഭ്യാസം ചെയ്യുമ്പോൾ അയാൾക്ക് ഇങ്ങനെയുള്ള ഐശ്വര്യങ്ങൾ പ്രകടമായാലും അയാൾ അതിനെ നിരോധിച്ചിട്ട് സമാധിയിലേക്ക് പോകുന്നു. സർവജ്ഞത കൈവന്നാലും അയാൾ ആ സർവജ്ഞതയിൽ രമിക്കാൻ കഴിയത്തില്ല. കാരണം അത് ചിത്തവിശ്രാന്തിയല്ല, ചിത്തവിഭ്രാന്തിയാണ്. ചിത്തവിഭ്രാന്തിയിൽ ആർക്കാണ്? അതുകൊണ്ട് യോഗിക്കൊരു പക്ഷേ അങ്ങനെ സർവജ്ഞതയും മറ്റുമുണ്ടാകുകയും അത് പ്രകാശിപ്പിക്കുമ്പോൾ ലോക സമ്മാനവും മറ്റും കിട്ടിയെന്നിരിക്കും. പക്ഷെ യോഗി എന്ത് ചെയ്യുന്നു? അതിൽ തൃപ്തനാകാതെ യോഗി വീണ്ടും ചിത്തവൃത്തി നിരോധത്തിൽ തന്നെ പോകുന്നു. അങ്ങനെ പോകണം എന്നാണ് യോഗശാസ്ത്രം അനുശാസിക്കുന്നത്. അതുകൊണ്ട് സർവജ്ഞത ഒരു ആഗ്രഹിച്ചാലും അത് സുഖമുള്ള ഏർപ്പാടല്ല. അത് ചിത്തവിഭ്രാന്തിയാണ്, അത് അന്തരായമാണ്. യോഗ സാധനയ്ക്ക് അന്തരായമാണ്, സമാധിക്ക് അത് തടസ്സമാണ്. അതുകൊണ്ട് യോഗി സമാധിയിലാണ് താല്പര്യം കാണിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സർവജ്ഞതയല്ല അത്. ഒരു സർവജ്ഞതയെ കുറിച്ച് പറയുന്നു, ഒരിടത്തും അത് സ്വീകാര്യമാണെന്ന് പറയുന്നുമില്ല. മറിച്ച് ഇവിടെ പറയുന്ന സർവജ്ഞത എന്താണ്? ഏകത്വജ്ഞാനം. ആ ഏകത്വജ്ഞാനത്തിൽ അതാണ് ഏകസ്മിൻ ജ്ഞാതേ സർവവിദ്ഭവതി ഇതി ശിഷ്ടപ്രവാദം ശ്രുതവാൻസം. ഇങ്ങനെ ശിഷ്ടന്മാർ പറഞ്ഞു വരുന്നു, യഥാർത്ഥത്തിലുള്ള സർവജ്ഞത ഈ നാനാത്വത്തിനെ കുറിച്ചുള്ള അറിവിനെ വർദ്ധിപ്പിക്കുന്നതല്ല. ഏകത്വജ്ഞാനമെന്ന് ശിഷ്ടന്മാർ പറഞ്ഞു വരുന്നു. അത് കേട്ടിട്ടുണ്ട് ശോനകൻ. തദ്വിശേഷം വിജ്ഞാത കാമഹ, അറിയാം അതെന്താണ്, ആ ഒന്ന് ഏതാണ്, ആ അറിവിന്റെ സ്വരൂപം എന്താണ്. അതുകൊണ്ട് അതറിയുന്നതിന് വേണ്ടി ചോദിക്കുന്നു, തസ്മിന്നിധി വിതർക്കേൻ പപ്രശ്ശ, ഏതാണ് ആ ജ്ഞാനം എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കാം. ഇവിടെ ശവനകൻ എന്ന് പറയുന്ന ശ്രുതി ഒരു ശ്രോതാവിനെ കാണിക്കുകയാണ്. അപ്പൊ ശ്രോതാക്കൾ പലതരത്തിലും വരാം, അവരുടെ സംശയങ്ങളും പലതരത്തിലുമാകാം. മറ്റു തരത്തിലും ചിന്തിക്കുക, എന്താണ് അഥവാ ലോകസാമാന്യ ദൃഷ്ടിയ ജ്ഞാത്വായ പ്രച്ഛ. ഇനി യുക്തി കൊണ്ട് മനസ്സിലാക്കിയിട്ട് ചോദിക്കാം. സ്വയം ഈ കാര്യങ്ങൾ യുക്തിയിലൂടെ ബോധ്യപ്പെടുന്നു. വേദവും മറ്റും അധ്യയനം ചെയ്തയാളാണ്, ചിന്തിക്കുന്നയാളാണ്. സ്വന്തം യുക്തിയിലൂടെ മനസ്സിലാകുന്നു. എന്താണ് സന്ധി? ലോകേ സുവർണാദി ശകല ഭേദാഹ സുവർണത്വാദ്യേകത്വ വിജ്ഞാനേന വിജ്ഞായമാന ലൗകികൈഹി സുവർണാദി ശകല ഭേദാഹ. സുവർണ ശകലം എന്നുവെച്ചാൽ ആഭരണങ്ങൾ, അത് നാനാതരത്തിലുണ്ട്. വളയും കമ്മലും പലതരത്തിലുണ്ട് ആഭരണങ്ങൾ. സുവർണത്വാദി ഏകത്വ വിജ്ഞാനേന, അതിനെ സുവർണമായി അറിയുന്നു. അതിനെ പലതായി അറിയുന്ന ആൾ തന്നെ അതിനെ സുവർണമായി അറിയുന്നു. എല്ലാം സുവർണം തന്നെ. അത് ഏത് രൂപത്തിലും ഏത് നാമത്തിലും ഇരുന്നാലും അത് സുവർണം തന്നെ. അതാണ് ഏകത്വജ്ഞാനം. നാനാത്വത്തിലെ ഏകത്വം ജ്ഞാനം എന്ന് പറയുന്ന അതാണ്. അല്ലാതെ ഈ ലോകത്തിലുള്ള സർവാഭരണങ്ങളെയും ഓരോന്നോരോന്നിനെയും വേർതിരിച്ച് ഇതിന്നതാണ് ഇതിന്നതാണ് ഇതിന്നാരുടെയാണ് എന്നറിയുന്ന അല്ല, അത് നാനാത്വമായി പോകും. അങ്ങനെ അറിഞ്ഞാൽ അവസാനിക്കത്തില്ല, കാരണം ആഭരണങ്ങൾ അത്രമാത്രമുണ്ട്. ഒരാൾക്ക് അറിഞ്ഞ് തീരാൻ കഴിയത്തില്ല, സർവാഭരണങ്ങളെയും അറിയും, അത് സാധ്യമല്ല. മറിച്ച് അറിയാം എന്താണ്, എവിടെയെല്ലാം ഏത് ലോകത്തെല്ലാം ഈ ആഭരണങ്ങളുണ്ടോ അതെല്ലാം സുവർണം തന്നെ, സർവ സ്വർണ്ണ ആഭരണങ്ങളും സ്വർണം തന്നെ. അതാണ് ഏകത്വം ജ്ഞാനം. വിജ്ഞായമാനാലോകികയും ആ രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, അയാൾ സർവ ആഭരണങ്ങളെയും അറിഞ്ഞിരിക്കുന്നു, സ്വർണമായി അറിഞ്ഞിരിക്കുന്നു. സ്വർണത്തിൽ നിന്ന് വേറിട്ട് മാലയും വളയും കമ്മലും ഒന്നുമില്ല എന്ന് അയാൾ അറിഞ്ഞിരിക്കുന്നു. ഇതാണ് ഏകജ്ഞാനത്തിൽ സർവജ്ഞാനങ്ങളും നിലനിൽക്കുന്നത്. അതിങ്ങനെയാണ്, ഏതൊരറിവിലാണോ ആ സ്വർണജ്ഞാനത്തിൽ സർവാഭരണങ്ങളും അറിഞ്ഞതായിത്തീരുന്നു. എങ്ങനെ? സ്വർണമായി അറിഞ്ഞതായിത്തീരുന്നു. അല്ലാതെ എല്ലാ പെട്ടികളിലും പൂട്ടി വച്ചിരിക്കുന്ന ആഭരണത്തെ തന്റെ സിദ്ധി കൊണ്ടറിയുന്നതല്ല, ഇത്ര ടൺ സ്വർണം ലോകത്തുണ്ടെന്നറിയുന്നതല്ല, പക്ഷെ ഒന്നറിയുന്നു, സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ സർവവും സ്വർണം തന്നെ. സ്വർണത്തിൽ നിന്ന് വേറിട്ട് ആഭരണം എന്നൊരു വസ്തുവില്ല, സ്വർണത്തിൽ നിന്ന് വേറിട്ട് അതിന് ഒരു രൂപമില്ല, അതെല്ലാം സ്വർണം തന്നെ. ഇതുപോലെ പരമാത്മാവിനെ അറിയുന്നു. അപ്പൊ ഇത് യുക്തി കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ അനുഭവത്തിന് വേണ്ടി ചോദിക്കുന്നു, ഇത് ലൗകികരുടെ അറിവാണ്. യഥാ തഥാ കിനു അസ്ഥി സർവസ്യ ജഗദ്ഭേദസി ഏകം കാരണം, ഇതാണ് ചോദ്യത്തിന്റെ താല്പര്യം. ജഗദ്ഭേദത്തെ കുറിച്ച് അറിയാനല്ല ചോദിക്കുന്നു. ഭൂമിയിൽ എന്താണ്, ചന്ദ്രനിൽ എന്താണ്, സൂര്യനിൽ എന്താണ്, മറ്റ് ഗ്രഹങ്ങളിൽ എന്താണ്, ലോകങ്ങൾ ഏതൊക്കെയാണ്, 14 ലോകങ്ങൾ, അവിടെ ആരൊക്കെ താമസമുണ്ട്, ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നു. അതൊന്നും അറിയുന്നത് സർവജ്ഞതയല്ല, അതെല്ലാം ഗൗണമായ മുഖ്യമല്ലാത്ത സർവജ്ഞതയാണ്. അതൊക്കെ ഒരു യോഗിക്ക് അറിയാൻ കഴിഞ്ഞെന്നിരിക്കും 14 ലോകങ്ങളെ കുറിച്ചുള്ള അറിവുമുണ്ടാകാം. അത്തരം സർവജ്ഞതയല്ല, അതെല്ലാം ആത്യന്തികമായി ചിത്തവിഭ്രാന്തിയാണ്. അന്നും ചിത്തവിശ്രാന്തിക്ക് ഉതകുന്നതല്ല. ഇവിടെ എന്താണ്, കിനു അസ്ഥി സർവസ്യ ജഗദ്ഭേദസി ഏകം കാരണം, കസ്മിൻ വിജ്ഞാതെ, ആ ഏക കാരണം, അതാണ് ചോദിക്കുന്നത്. ഈ ജഗദ്ഭേദത്തിന്റെ, ഈ ജഗത് നാനാത്വത്തിന്റെ ഏകമായ കാരണം ഏതാണ്, ഏതെന്നിനോടാണ് ഈ ജഗത്ത് അഭേദമായി സ്ഥിതി ചെയ്യുന്നത്, ഏതെന്നാണോ ഈ ജഗത്തിനെ വേർതിരിക്കാൻ കഴിയാത്ത, എങ്ങനെയാണോ ഏതൊരു സുവർണത്തിൽ നിന്ന് ആഭരണങ്ങളെ വേർതിരിക്കാൻ കഴിയാത്തത്, അതുപോലെ ഏതൊരു കാരണത്തിലാണോ ഈ നാമരൂപങ്ങൾക്ക് പൃഥക് സത്തയില്ലാത്തത്, വേറിട്ടൊരു നിലനിൽപ്പില്ലാത്തത്, ആ ഏകമായ കാരണം പരമാത്മതത്വം, അതറിയാനാണ് ഈ ചോദ്യം. അതറിയുന്നതാണ് സർവജ്ഞത. ആ അറിവാണ് സർവത്തെയും അറിയുന്ന അറിവ്. അറിവിലൂടെ സർവത്തെയും എങ്ങനെ അറിയുന്നു, സ്വർണത്തിലൂടെ സർവാഭരണങ്ങളെയും അറിഞ്ഞതുപോലെ. ഈ പരമാത്മ തത്വത്തിൽ നിന്നും ഒന്നും അന്യമല്ല, സർവവും ഇതിൽ താതാത്മ്യം സ്ഥിതി ചെയ്യുന്നു എന്നറിയുന്നു. അതിനപ്പുറം ഇവിടെ ഒരറിവിന്റെ ആവശ്യം, ചിത്തവിശ്രാന്തിക്ക് ഒരറിവിന്റെ ആവശ്യമുണ്ട്. അറിവിന്റെ ആവശ്യം എവിടെയാണ് വേണ്ടിവരുന്നത്, ഈ മനസ്സിന്റെ ജിജ്ഞാസ, അതെന്താണ്, ഇതെന്താണ്, മറ്റേതെന്താണ്, ഇങ്ങനെയുള്ള ജിജ്ഞാസയെ ശമിപ്പിക്കുന്നതിനാണ് നാനാത്വ അറിവ്. അതിനാണ് നമ്മൾ പഠനങ്ങളും ഗവേഷണങ്ങളും എല്ലാം നടത്തി പുതിയ പുതിയ അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കേവലം ജിജ്ഞാസയെ ശമിപ്പിക്കും. ഒരു ജിജ്ഞാസ ശമിക്കുമ്പോൾ മറ്റൊരു ജിജ്ഞാസ വരും, അത് കഴിയുമ്പോൾ മറ്റൊന്ന് വരും, അതിന് കൃതകൃത്യത വരത്തില്ല. മനഃശാന്തി
വരത്തില്ല.
ആ ചോദ്യങ്ങളും സമാധാനവും അവസാനിക്കാതെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ അതല്ല ആവശ്യം. ഇവിടെ ചിത്തസ്വസ്ഥത, അത് കൈവരുന്ന അറിവിനെ കുറിച്ച് പറയുകയാണ്. ഏകം കാരണം, ഒരു കാരണം, ആ കാരണത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, അതിനറിയാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താണ് സർവജ്ഞ എന്നുള്ള ഇവിടെ വ്യക്തമായി മനസ്സിലാക്കും. യഥാ ഏകസ്മിൻ വിജ്ഞാതേ സർവം വിജ്ഞാതം ഭവതി. ആ പരമാത്മതത്വത്തിന്റെ അറിവിൽ സർവവും അതിനോട് അനന്യമായി അറിഞ്ഞതായിത്തീരുന്നു. പിന്നെ നാനാത്വജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഇനി കസ്മിൻ വിജ്ഞാതെ എന്നുള്ള ചോദ്യത്തെ സംബന്ധിച്ചുള്ള ചില ചിന്തയാണ് ഇവിടെ. നനു അവിദ്യദേഹി കസ്മിൻ എതി പ്രശ്നം അനൂപന്ന, ഏതൊരറിവിലാണോ എന്ന് പറയുന്നു. അപ്പൊ അറിയാതെ എങ്ങനെ ചോദിക്കാൻ പറ്റും? അവിദ്യദേഹി കസ്മിൻ ഇതി പ്രശ്നം അനൂപന്ന, അറിഞ്ഞാലല്ലേ ചോദിക്കാൻ പറ്റൂ. ഇയാളുടെ മുമ്പിൽ പല അറിവുകളുണ്ട്, അതിലേതറിവിലാണോ സർവവും അറിഞ്ഞതായിത്തീരുന്നത്? അപ്പൊ ഏതറിവിലാണോ എന്ന് ചോദിക്കണമെങ്കിൽ അറിഞ്ഞിരിക്കണം, അറിയാതെ എങ്ങനെ ചോദിക്കും എന്നാ? അറിയാതെ ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? കിം അസ്തി തത്, ഏതാണത് എന്ന് ചോദിക്കും. അറിയാത്തതിനെ കുറിച്ച് നമ്മൾ അങ്ങനെയാ ചോദിക്കുന്നു, ഏതാണത്? നമ്മൾ സാധാരണ ചോദിക്കുന്നു ഇവരിൽ ആരെല്ലാം അറിവുള്ളത് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നമുക്കറിയാം, അറിഞ്ഞിട്ടാ ചോദിക്കുന്നു. നമ്മുടെ മുമ്പിൽ 10 പേരുണ്ട്, അവരെ സംബന്ധിച്ച് ചോദിക്കാൻ പറ്റുന്നതാണ് ഇവരിൽ ആരാണ് ആരെല്ലാം അറിവുള്ളത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആരുമില്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ കഴിയില്ല ഇവരിൽ ആരെല്ലാം അറിവുള്ളതെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്ര ചോദിക്കാൻ പറ്റും, അറിവ് ആരിലാണുള്ളത്? ഇവരെന്ന് പറയുമ്പോൾ അവിടെ അറിഞ്ഞതിനെ സംബന്ധിച്ചായി ചോദ്യം. കിമസ്തി തദ്ധി തഥാ പ്രശ്നയുക്ത സിദ്ധേഹി അസ്തിത്വേ കസ്മിൻ ഇതി. അസ്തിത്വ സിദ്ധമായാലേ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ പറ്റും. കസ്മിൻ, എന്തുകൊണ്ടത് സപ്തമി ുള്ള ചോദ്യത്തിന്റെ വിശേഷതയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു, യഥാ കസ്മിൻ നിധേയം, ഒരു സാധനം കയ്യിലിരിക്കുന്നു, അതൊരു സ്ഥലത്ത് വയ്ക്കണം. അതിന്റെ മുമ്പിൽ 3-4 പാത്രങ്ങളുണ്ട്, ഏത് പാത്രത്തിലാണ് ഇത് വയ്ക്കേണ്ടത്? അപ്പൊ ചോദിക്കുന്നു കസ്മിൻ നിധേയം, ഇതെവിടെയാണ് വയ്ക്കേണ്ടത്? അപ്പോൾ വയ്ക്കേണ്ട സ്ഥാനത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിലേ അങ്ങനെ ചോദിക്കാൻ പറ്റും, അല്ലാതെ ചോദിക്കാൻ കഴിയില്ല. ഇതെവിടെയാണ് വയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്റെ മുമ്പിൽ ഈ കാണുന്ന വസ്തുക്കളിൽ എവിടെയാണ് വയ്ക്കേണ്ടത്? അപ്പൊ ഏതൊരു അറിവിൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ അറിവിനെ കുറിച്ച് എനിക്കറിയാം. ആ ചോദ്യത്തിൽ വരുന്ന ഭാഷാപരമായ ഒരു പ്രശ്നത്തെ കുറിച്ച് ചോദിക്കുകയാണ്. സമാനം പറയുന്ന അക്ഷരബാഹുല്യ ആയാസ ഭീരിത്വ പ്രശ്ന സംഭവത്യൈവ കസ്മിൻ വിജ്ഞാതെ സർവവിദ്യാ പറയുന്നു. കിം അസ്തി തതെന്ന് പറയുമ്പോൾ അക്ഷരം കൂടുതൽ വരും. അത് ഒഴിവാക്കാൻ വേണ്ടി അക്ഷരബാഹുല്യാത് ആയാസ ഭീരുത്വ പ്രശ്ന സംഭവത്തി. അതുകൊണ്ട് ഇങ്ങനെയും ചോദിക്കാം, കസ്മിൻ വിജ്ഞാതെ എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യത്തെ എടുത്താൽ മതി ചോദിക്കുന്നത്. എന്റെ ഭാഷാപരമായി അവിടെ ഒരു വാഗ്വാദത്തിന് പ്രസക്തിയൊന്നുമില്ല. ഭാഷയുടെ നിയമങ്ങളനുസരിച്ച് ചോദ്യം ന്യായമാണ്. പക്ഷെ ഇവിടെ വക്താവിന്റെ താല്പര്യത്തെ മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് നിയമങ്ങളൊന്നും പാലിക്കാതെ ഇവിടെ ചോദിച്ചു, കസ്മിൻ വിജ്ഞാതെ, ഏതൊരറിവിലാണോ സർവവും അറിഞ്ഞതായിത്തീരുന്നത് എന്ന് പറയുമ്പോൾ അത് ധരിക്കുക. എന്താണോ ഏതൊന്നിനെ അറിഞ്ഞാലാണോ സർവതും അറിഞ്ഞതായിത്തീരുന്നത് എന്നുള്ള അർത്ഥം തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ചോദ്യം പരമാത്മ വിഷയകമായിട്ടാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇത്രയും വിശദീകരിച്ചത്.